ചില കൂടിയാലോചനകൾ. ഒന്നാമത്തെ കൂടിയാലോചന നടന്നത് തുറന്ന ആകാശത്തിൻ്റെ കീഴിലായിരുന്നു. അതിരുകളോ രഹസ്യ സ്വഭാവമോ ഉണ്ടായിരുന്നില്ല. കോടതി വിരിഞ്ഞ് അഡ്വക്കേറ്റ് ചാലി വന്നതിന് ശേഷം നക്ഷത്രക്കണ്ടലുകളുള്ള നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ചാലി കോടതിയിൽ സ്റ്റേ ഓർഡറിന് ശ്രമിച്ചിരുന്നു. പല കാരണം പറഞ്ഞ് അത് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. ഒരടുപ്പത്ത് കഞ്ഞിയും മറ്റേതിൽ പുടിയും ഉപ്പും എരിവും നല്ലപോലെ ചേർത്ത മീൻകറിയും തിളച്ചുകൊണ്ടിരുന്നു. കുട്ടികൾ മത്സരിച്ചുണങ്ങിയ കൊതുമ്പും ചകിരിയും ചുള്ളിക്കമ്പുകളും കൊണ്ടുവന്ന് അടുപ്പിൻ്റെ വായിലേക്ക് തള്ളി. കനത്തു പൊങ്ങിയ പുക കണ്ടലുകൾക്കിടയിൽ കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരുന്നു. അഡ്വക്കേറ്റ് ചാലി സ്ത്രീകൾക്കിടയിൽ ചെന്നിരുന്നു. പുക കയറി ചുവന്നു തുടുത്ത കണ്ണും മൂക്കും കരിപുരണ്ട കൈകളുമായി അവർ ചാലിയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ തലമുടിയിൽ ചാരം പറ്റി നിന്നിരുന്നു. കയ്യിലെ കരി അവർ ഉടുമുണ്ടിൽ തുടച്ചു. പോലീസുകാര് ഇനിയും വരും, നിങ്ങളൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാനും വഴിയുണ്ട്, അഡ്വക്കേറ്റ് ചാലി പറഞ്ഞു. കൊണ്ടക്കോട്ടെ, അവർ കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ. സ്ത്രീകൾ ക്ഷുഭിതരായി. അവര് പുഴുങ്ങി തിന്നൊന്നുമില്ല, പക്ഷേ ബലം പ്രയോഗിക്കും. ബലം പ്രയോഗിച്ച് എല്ലാവരെയും ഇവിടെ നിന്ന് പിടിച്ചു മാറ്റും, അതാണ് പ്രശ്നം. അങ്ങനെ മാറ്റിക്കിട്ടിയാൽ അവർ മണ്ണിരിക്കുകയും ചെയ്യും. കൊന്നാലും ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് മാറില്ല. പിടിച്ചുമാറ്റലൊന്നും അവർക്കൊരു വിഷയമല്ല. ഞാൻ പറയണത് ശ്രദ്ധിച്ചു കേൾക്കൂ. എല്ലാവരും കൂടി ഒന്നിച്ചു പിടികൊടുക്കുന്നത് ബുദ്ധിയാവില്ല. പകുതി പേര് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണം. പുരുഷന്മാർ മാറി നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവർ പരസ്പരം നോക്കി. കുഞ്ഞിമാതു ഉണ്ടെന്ന് തലയാട്ടി. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഗ്രേസ് ചാലി ഗ്രേസ് ചാലി കുഞ്ഞിമാധുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് സ്റ്റേ കിട്ടും. കുഞ്ഞിമാധുവമ്മേ, അതുവരെ ഈ ലോറികൾ ഇറങ്ങാതെ നോക്കേണ്ടത് നിങ്ങൾ സ്ത്രീകളാണ്. പോലീസുകാർ കുട്ടിയോളെ തല്ലു അമ്മോളെ. ഓടിക്കളിക്കുന്ന കുട്ടികളെ നോക്കി അമ്മമാർ ഉത്കണ്ഠപ്പെട്ടു. ഇല്ലെന്ന് പറയാൻ അഡ്വക്കേറ്റ് ചാലിക്ക് കഴിഞ്ഞില്ല. ലാത്തിക്ക് കണ്ണും മൂക്കും ഹൃദയവുമില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കുട്ടികളെ നമുക്ക് മാറ്റി നിർത്താം, അതൊത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ തല്ലുകൊള്ളാൻ തയ്യാറായാൽ മതി. തല്ലൊന്നൊരു പ്രശ്നമല്ല കുട്ടിയെ. കെട്ടിയോമാരുടെ തല്ലുകൊണ്ട് നല്ല ശീലല്ലേ? ഇതും കൊള്ളു തന്നെ, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, സ്ത്രീകൾ പറഞ്ഞു. കെട്ടിയോൻ്റെ ഇടി പോലെ ആവില്ലാട്ടോ പോലീസിൻ്റെ ഇടി, അഡ്വക്കേറ്റ് ചാലി ചിരിച്ചു. ഐക്യദാർഢ്യം. ആദിയിലെ മീൻപിടുത്തക്കാരികൾ ആദ്യമായി ആ വാക്ക് കേൾക്കുന്നത് അഡ്വക്കേറ്റ് ഗ്രേസിൻ്റെ നാവിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥവും അവർക്കറിഞ്ഞുകൂടായിരുന്നു. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് പേർ ഒത്തുകൂടുന്നുണ്ടെന്ന് ചാലി പറഞ്ഞു. എന്നുവെച്ചാൽ? മീൻപിടുത്തക്കാരികൾ ചോദിച്ചു. ചക്രമാക്കലിൻ്റെയും ചന്ദ്രമോഹനെയും പോലെ ഒരുപാട് മനുഷ്യർ ആദിയിലെ മണ്ണിനും വെള്ളത്തിനും വേണ്ടി ഒത്തുകൂടിക്കൊണ്ടിരുന്നു. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. അതെങ്ങനെയാണ് എല്ലാവരുടെയും പ്രശ്നമാകുന്നതെന്ന് അതെങ്ങനെയാണ് എല്ലാവരുടെയും പ്രശ്നമാകുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും ആദിയിലെ മീൻപിടുത്തക്കാരികൾക്ക് ആത്മധൈര്യം വർദ്ധിച്ചു. രണ്ടാമത്തെ കൂടിയാലോചന നടന്നത് ടെന്റിനകത്താണ്. അവളും അവളുടെ അമ്മയുടെ സ്റ്റേ ഓർഡർ. കറുത്ത കണ്ണടക്കാരൻ മേശപ്പുറത്തിടിച്ചു. ഇടിയുടെ ഊക്കിൽ മേശപ്പുറത്തുണ്ടായിരുന്ന ചെറുവക സാധനങ്ങൾ തെറിച്ച് താഴെ വീണു. ചില്ല് ഗ്ലാസുകൾ ചിലമ്പി. ബാജി അവൻ്റെ അച്ഛൻ പൊരിച്ചു കൊടുത്ത കരിമീനുമായി കടന്നു വരികയായിരുന്നു. വെള്ളത്തൊപ്പിക്കാരൻ അവനോട് പറഞ്ഞു, അവൾ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഒരാഴ്ച കഴിയാണ്ട് സ്റ്റേ ഓർഡർ കിട്ടാൻ പോലുള്ള മോനെ. അതിനുള്ള പണിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരിമീൻ പൊരിച്ചത് എവിടെ വെക്കണമെന്നറിയാതെ ബാജി കറുത്ത കണ്ണടക്കാരനെയും വെളുത്ത തൊപ്പിക്കാരനെയും മാറി മാറി നോക്കി. ഇനിയിപ്പോ എന്താ നമ്മുടെ പ്ലാൻ? കൊമ്പൻ ജോയ് ചോദിച്ചു. ഞാനൊരു കാര്യം പറയാം. ബാജിയുടെ അപ്പൻ മീൻ മറിച്ചിടുന്ന ചട്ടകവുമായി അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ആ ദിനകരനെ വിളിച്ചുകൊണ്ട് വന്ന് ഒന്ന് നല്ലോണം സൽക്കരിക്ക്. അവൻ പറഞ്ഞ ഈ കുഞ്ഞിക്കുട്ടിയല്ലാണ്ട് ഒക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പൊക്കോളും. ഇതുപോലൊരു തമാശ, കൊമ്പൻ ജോയ് കുലുങ്ങി ചിരിച്ചു. വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, വെളുത്ത തൊപ്പിക്കാരൻ പറഞ്ഞു. നിങ്ങൾ തൽക്കാലം ഞങ്ങളെ സഹായിക്കാതിരുന്നാൽ മതി. കൊമ്പൻ സഹായിച്ച് സഹായിച്ച് സകല ലോറികളുടെയും കാറ്റഴിച്ചിട്ടുണ്ടെന്നാകട്ടെ. കൊമ്പൻ സഹായിച്ച് സഹായിച്ച് സകല ലോറിയുടെയും കാറ്റഴിച്ചിട്ടുണ്ടെന്നാ കേട്ടെ. അമ്പുവിന്റെ സഹായം കാരണം അരിവിതരണം വൻ വിജയമായി. എല്ലാവരും ഒന്ന് പോയി തന്ന വലിയ ഉപകാരം. മൂന്നാമത്തെ കൂടിയാലോചന നടന്നത് നഗരത്തിലെ ഒരു വൻകിട ഹോട്ടലിൽ വെച്ചാണ്. സർക്കാരിൻ്റെ പ്രതിനിധികളും വിവിധ വകുപ്പ് തലവന്മാരും കുമാരനും പങ്കെടുക്കുന്ന ആ യോഗത്തിൽ പല രേഖകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഹസ്തദാനങ്ങൾ നടന്നു, സൽക്കാരങ്ങളുണ്ടായി. നാട് വികസനത്തിൻ്റെ പാതയിൽ മുന്നേറുമ്പോൾ വികസന വിരോധികളും പരിസ്ഥിതി മൗലികവാദികളും ശല്യമുണ്ടാക്കുന്നതിനും കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുന്ന കുമാരൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനും സർക്കാർ പ്രതിനിധികൾ സൽക്കാരത്തിനിടയ്ക്ക് കുമാരനോട് മാപ്പ് ചോദിച്ചു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ നോക്കിയാൽ മതി, കുമാരൻ ഉദാരമായി ചിരിച്ചു.